السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها، أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ അഹ്ഖാഫിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ ആദ് സമുദായത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പരാമർശിക്കുന്നു. അവരുടെ നിഷേധവും അവരുടെ ധിക്കാരവും കാരണത്താൽ അള്ളാഹു അവരെ അതിശക്തമായ ഒരു കാറ്റയച്ച് നശിപ്പിക്കുകയുണ്ടായി. ആ സംഭവം പരാമർശിച്ചതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഈ സൂറത്തിലെ 26-ാമത്തെ ആയത്തിൽ, വലഖദ് മക്കന്നാഹും ഫീമാ ഇമ്മക്കന്നാകും ഫീഹി വജഅൽനാ ലഹും سمعا وأبصارا وأفئدة فما أغنى عنهم سمعهم ولا أبصارهم ولا أفئدتهم من شيء إذ كانوا يجحدون بآيات الله وحاق بهم ما كانوا به يستهزئون ولقد مكناهم ترتي أيهم نام ورك سوغرن نلقيهم داي إي دنياول സൗകര്യവും അധികാരവും നൽകുകയുണ്ടായി. ഫീമ ഇമ്മക്കന്നാക്കും ഫീഹി, ഏതൊരു കാര്യത്തിലാണോ ഇമ്മക്കന്നാക്കും, നിങ്ങൾക്ക് നാം അതിൽ സൗകര്യം നൽകിയിട്ടില്ല. ഫീമ ഇമ്മക്കന്നാക്കും ഫീഹി, നിങ്ങൾക്ക് നാം അതിൽ സൗകര്യം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഖുർആനിൻ്റെ ആദ്യത്തെ അഭിസംബോധിതനായ ഖുറൈശികളോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നിങ്ങൾക്ക് നൽകാത്ത സൗകര്യം നാം നൽകിയവരായിരുന്നു അവർ. ആര്? ആദ് സമുദായം. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത. എന്താണ് സഹോദരങ്ങളെ ഈ പറഞ്ഞതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്? അതായത്, അവരീ കാണിച്ച ധിക്കാരവും നിഷേധവും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അവർ തള്ളിക്കളഞ്ഞതുമല്ല, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം ലഭിച്ചതിന് ശേഷമാണ്. റബ്ബിൻ്റെ നിഅമത്ത് ലഭിച്ച് അതിനോട് അവർ പ്രതികരിച്ച രൂപം നോക്കൂ. അങ്ങനെ ഒരിക്കലും നമ്മളാകാൻ പാടില്ല. അലം തറ ഇലല്ലദീന ബദ്ദലു നിഅമത്തല്ലാഹി കുഫ്റൻ വഹല്ലു ഖൗമഹും ദാറൽ ബവാർ. അലം തറ, നീ കണ്ടില്ലേ, ഇലല്ലദീന ബദ്ദലു നിഅമത്തല്ലാഹി കുഫ്റ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുഫ്റായി മാറ്റിമറിച്ചവരെ, റബ്ബിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടതിന് പകരം അതിനോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചവരെ, വഹല്ലു ഖൗമഹും ദാറൽ ബവാർ, അങ്ങനെ അവർ അവരുടെ ജനതക്ക് നാശത്തിന്റെ ഭവനം അവർ വരുത്തിവെച്ചു. ആ ആയത്തിനെ കുറിച്ച് മുഫസ്സറുകൾ പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായ ഖുറൈശികളെ കുറിച്ചാണ് അള്ളാഹു അപ്പറഞ്ഞത്. അതായത്, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അവരിലേക്ക് നിയോഗിച്ചു എന്നത്. ആ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചിരുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, വലിയ സ്ഥാനമായിരുന്നു, വലിയ ശ്രേഷ്ഠതയായിരുന്നു അവരെ കാത്തിരുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ബന്ധുക്കളായിരുന്നവർ പോലും, അബൂ ലഹബിനെ പോലെയുള്ളവർ, ആ അനുഗ്രഹത്തെ അതിനെ കുഫറാക്കി മാറ്റിമറിക്കുകയാണ് അവർ ചെയ്തത്. ഇങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അതിനോട് ശുക്ർ കാണിക്കുന്നതിനു പകരം അതിനോട് നന്ദി കാണിക്കുക എന്നത് നാശത്തിന് കാരണമാകുന്ന കാര്യമാണ്. ഖുറൈശികളോട് അള്ളാഹു പറയുന്നു, വലഖദ് മക്കന്നാഹും ഫീമാ ഇമ്മക്കന്നാഹും ഫീഹി, നിങ്ങൾക്ക് സൗകര്യം നൽകാത്തതിൽ നാം അവർക്ക് സൗകര്യം നൽകിയിരുന്നു. പഴയകാല ഉമ്മത്തുകളിൽപ്പെട്ട ആദ് സമുദായത്തിന് വജഅൽനാ ലഹും, നാം അവർക്ക് ഏർപ്പെടുത്തി കൊടുത്തിരുന്നു, സമ്അൻ വഅബ്സാറൻ വഅഫ്ഇദതൻ, കാതും കണ്ണുകളും ഹൃദയങ്ങളുമെല്ലാം. സമ്അും അബ്സാറും കേൾവിയും കാഴ്ചകളും, അതുപോലെ അഫ്ഇദ, അഫ്ഇദത് എന്നാൽ ഫുആദ് എന്ന വാക്കിന്റെ ജമ്ആണ്, അത് ബഹുവചനമാണ്. ഹൃദയങ്ങൾ, നാം അവർക്ക് കാത് നൽകിയിട്ടുണ്ട്, കണ്ണുകൾ നൽകിയിരുന്നു, ഹൃദയങ്ങൾ നൽകിയിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒന്നും കുറവ് കൊണ്ടല്ല അവർ നിഷേധികളായി തീർന്നത്. കാണാനിട്ടോ കേൾക്കാനിട്ടോ ഒന്നുമല്ല, മറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അതിനോട് അവർ നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചത്. കാതും കണ്ണുകളും ഹൃദയങ്ങളും നാം അവർക്ക് നൽകി എന്ന് പറഞ്ഞാൽ അവർ കുഫാറുകളായിപ്പോയത് ജഹ്ലു കൊണ്ടല്ല, വിവരമില്ലാഞ്ഞിട്ടല്ല, കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, തെളിവുകൾ അവർ അറിഞ്ഞിട്ടുണ്ട്, അത് ഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ അത് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അങ്ങനെയുള്ള ആളുകളാണ് അവർ. മാത്രമല്ല അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അവർ അള്ളാഹുവിന്റെ വെറുപ്പ് നേടിയെടുക്കുന്നതിനു വേണ്ടിയാണ്, ആ വഴിയിലാണ് അവരത് ഉപയോഗിച്ചത്. റബ്ബിന്റെ നിഅമത്ത് കൊണ്ട് അവർ അള്ളാഹുവിന്റെ വെറുപ്പ്, അള്ളാഹുവിന്റെ കോപം വരുത്തിവെക്കുന്ന കാര്യങ്ങളാണ് പ്രവർത്തിച്ചത്. അള്ളാഹു ആ ജനങ്ങളെ, അത് പിൽക്കാലക്കാരായ കുഫ്ഫാറുകൾക്ക് അവരോട് പറയുകയാണ്, അവർക്ക് നിങ്ങൾക്ക് നൽകാത്തത് ഞാൻ നൽകിയിട്ടുണ്ട്. മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, നിങ്ങൾക്ക് നൽകാത്തത് മാത്രമല്ല, നിങ്ങൾക്ക് നൽകപ്പെട്ടത് അവരുടേത് അവർക്ക് കിട്ടിയതുപോലെയല്ല എന്ന് മാത്രമല്ല, അതിന്റെ അടുത്തുപോലും എത്തുകയില്ല. നിങ്ങൾക്ക് നൽകപ്പെട്ടത് അവർക്ക് നാം നൽകിയതിന്റെ അടുത്തുപോലും എത്തുകയില്ല. അവർക്ക് കാതും കണ്ണുകളും ഹൃദയങ്ങളും നാം നൽകിയിട്ടുണ്ട്, എന്നാൽ ഫമ അഗ്ന അൻഹും, അവർക്ക് പ്രയോജനം ചെയ്തില്ല. സമ്ഉഹും, അവരുടെ കേൾവി, വല അബ്സാറുഹും, അവരുടെ കാഴ്ചകൾ, വല അസ്ഇദതുഹും, അവരുടെ ഹൃദയങ്ങളും, അവരുടെ കാതോ കണ്ണോ കൽബോ ഒന്നും അവർക്ക് പ്രയോജനം ചെയ്തില്ല. മിൻ ഷൈഇൻ, ഒന്നിൽ നിന്നും ഒന്നും അവർക്ക് നേടിക്കൊടുത്തില്ല. എന്താണ് കാരണം? ഇദ് കാനു യജ്ഹദൂന ബിആയത്തില്ലാ, അല്ലാഹുവിന്റെ ആയത്തുകളെ അവർ നിഷേധിച്ചപ്പോൾ ഇതൊന്നും അവർക്ക് പ്രയോജനപ്പെട്ടില്ല. വഹാഖ ബിഹിം, അവരെ ആകെ മൂടുകയുണ്ടായി. മാ കാനു ബിഹി യസ്തഹ്സിഊൻ, എന്തിനാണോ അവർ പരിഹസിച്ചിരുന്നത്, ആ ശിക്ഷ അവരെ ഒന്നാകെ വലയം ചെയ്യുകയുണ്ടായി, അവരെ മൂടുകയുണ്ടായി. ഇതാണ് ആദ് സമുദായത്തിന് സംഭവിച്ചത്. അവർക്കുണ്ടായ ശിക്ഷയെക്കുറിച്ചും അവർ നശിപ്പിക്കപ്പെട്ട രൂപത്തെക്കുറിച്ചുമെല്ലാം കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചിരുന്നു. ശേഷം അള്ളാഹു പറയുന്നു, വലഖദ് അഹ്ലക്ന മാ ഹൗലകും മിനൽ ഖുറ വസറഫ്നൽ ആയാത്തി ലഅല്ലഹും യർജിഊൻ. വലഖദ് അഹ്ലക്ന, നിശ്ചയം നാം നശിപ്പിച്ചിരിക്കുന്നു. മാ ഹൗലകും, നിങ്ങൾക്ക് ചുറ്റുമുള്ള മിനൽ ഖുറ, നിങ്ങൾക്ക് ചുറ്റുമുള്ള നാടുകളേതോ അവയെ നാം നശിപ്പിച്ചിട്ടുണ്ട്. വസറഫ്നൽ ആയാത്ത്, ആയത്തുകൾ തെളിവുകൾ നാം വിശദീകരിച്ചിട്ടുണ്ട്. ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങാൻ വേണ്ടി. ഈ ഖുർആൻ ആദ്യമായി കേട്ട, ഖുർആനിന്റെ ആദ്യത്തെ അഭിസംബോധിതരായ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർ താമസിക്കുന്ന ജസീറത്തുൽ അറബ്, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ചുറ്റുമാണ് മുമ്പ് നശിപ്പിക്കപ്പെട്ട സമുദായങ്ങൾ. ആദ്യ സമുദായം, അവർ നേരത്തെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അഹ്ഖാഫിലാണ് താമസിച്ചിരുന്നത്. യമനിലെ, ഇന്നത്തെ സൗദി അറേബ്യയുടെ തെക്ക് ഭാഗത്ത് വരുന്ന, അഥവാ അറബികളുടെ, ഖുറൈശികളുടെ തെക്ക് ഭാഗത്ത് ഹദറമൗത്തിൽ, യമനിൽ ആയിരുന്നു അവരുടെ സ്ഥലം. സമൂദ് ഗോത്രം, അത് ഖുറൈശികളുടെ നാട്, അവരുടെ ഹിജാസും അതുപോലെ ഷാമിനുമിടയിലുള്ള സ്ഥലത്തായിരുന്നു, അഥവാ നേരെ എതിർഭാഗത്ത്, വടക്കു ഭാഗത്ത്, അവിടെയാണ് ഷാം പ്രദേശങ്ങളുള്ളത്. താഴെയാണ്, തെക്കാണ് യമനുള്ളത്. അങ്ങനെ വടക്കു ഭാഗത്ത് ഷാമിനും അവർക്കുമിടയിലാണ് സമൂദ് ഗോത്രത്തിന്റെ നാടുകൾ. അതുപോലെ അള്ളാഹു മുമ്പ് നശിപ്പിച്ചിട്ടുള്ള സബ, സബ ഗോത്രം അവരുടെ നാടെവിടെയായിരുന്നു? യമനിലായിരുന്നു. സബ യമനിലാണ്. അതുപോലെ മദിയൻ, ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെട്ട മദിയൻ, അത് അറബികൾ ഗസയിലേക്ക്, ഫലസ്തീനിലെ ഗസയിലേക്ക് അവർ യാത്ര പോകുമ്പോൾ ആ വഴിയിൽ കാണാൻ അവർക്ക് കഴിയുന്ന നാടാണ് മദിയൻ. അതുപോലെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം അവരുടെ യാത്ര പോകുന്ന അവരുടെ സഞ്ചാരപാതയിൽ തന്നെയാണ്. ആ കൗമ നശിപ്പിക്കപ്പെട്ട ആ ബുഹൈറ, ആ ചാവുകടൽ, അത് അവരുടെ സഞ്ചാരപാതയിൽ തന്നെയാണ്. എന്നു മാത്രമല്ല, ആദ് സമൂദ് ഗോത്രങ്ങളുടെ ചരിത്രം ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം കേട്ടുകളില്ലാത്തൊരു കാര്യമല്ല. ഇമാം അൽ ഖുർത്തുബി റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞു, കാനത് അഖ്ബാറുഹും മുതവാതിറത്തൻ ഇൻദഹും, കാനത് അഖ്ബാറുഹും മുതവാതിറത്തൻ ഇൻദഹും. ഈ ആദ് സമൂദ് ഗോത്രങ്ങളുടെ ചരിത്രം അവർക്ക് വളരെ അധികം അവർ കേട്ടിട്ടുള്ള, ധാരാളം ആളുകൾ അവർ പറഞ്ഞറിയുന്ന ഒരു കാര്യമാണ്. അവർക്ക് കൃത്യമായി അറിയാവുന്ന, അവർ ഒരു സംശയവുമില്ലാത്ത രൂപത്തിൽ കേട്ടിട്ടുള്ള ചരിത്രമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു ഫുസ്സിലത്ത് മുശ്രിക്കുകളുടെ ഒരു നേതാവിന് ഓതിക്കൊടുത്തപ്പോൾ അവസാനം അതിലെ 13-ാമത്തെ ആയത്ത്, ഫഇൻ അറദു ഫഖുൽ അൻദർതുകും സാഇഖതൻ മിസ്ല സാഇഖത ആദ് വസമൂദ്, ഇനി അവർ തിരിഞ്ഞുകളയുകയാണെങ്കിൽ പറയൂ നബിയെ, ഞാനിതാ നിങ്ങളെ താക്കീത് ചെയ്യുന്നു, സാഇഖതൻ മിസ്ല സാഇഖത ആദ് വസമൂദ്, ആദ് സമൂദ് ഗോത്രങ്ങൾക്ക് വന്നിട്ടുള്ള അവരെ നശിപ്പിച്ച ആ സാഇഖ, ഘോര ശബ്ദം, അത് കേട്ടപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് കൽബ് പൊട്ടി താഴേക്ക് പോയി എന്നാണ്. അത്രയും കടുത്ത സാഇഖത്ത്, അതുപോലുള്ളത് ഞാനിതാ നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നു. ഈ ആയത്ത് കേട്ടപ്പോൾ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ ഒത്തുകയുണ്ടായി, മതി മതി എന്ന് പറഞ്ഞു, പേടിച്ച് തിരിച്ചുപോയി. എന്നിട്ട് ജനങ്ങളോട് പറയുകയുണ്ടായി, ആദ് സമൂദ് ഗോത്രങ്ങൾക്ക് വന്ന ശിക്ഷയെക്കുറിച്ച് അതാ അദ്ദേഹം താക്കീത് നൽകുന്നു എന്ന് പറയുകയുണ്ടായി. അവർക്ക് വളരെ നന്നായി അറിയാവുന്ന ചരിത്രമാണ് ഈ ആളുകളുടെ ചരിത്രം, പഴയ ഉമ്മത്തുകളുടെ ചരിത്രം. ഇസ്ലാം അത് ശരിയായ ദീനാണ്, ഹക്കാണ് എന്നതിനുള്ള തെളിവാണ് മുൻ സമുദായങ്ങളുടെ ചരിത്രം. കാരണം എന്തിനാണ് അവർ നശിപ്പിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് അവർ നശിപ്പിക്കപ്പെട്ടത്? അവർ എതിർത്ത നബിമാരെയും ആ നബിമാരിൽ വിശ്വസിച്ചവരെയും അള്ളാഹു എന്തിനാണ് രക്ഷപ്പെടുത്തിയത്? അത് വ്യക്തമായ തെളിവാണ് ഈ ദീൻ ഹക്കാണ് എന്നതിന്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, വലഖദ് അഹ്ലക്നാ മാ ഹൗലകും മിനൽ ഖുറ, നിങ്ങൾക്ക് ചുറ്റുമുള്ള നാടുകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. അവർക്കറിയാവുന്ന നാടുകളാണത്. വലഖദ് അഹ്ലക്നാ മാ ഹൗലകും മിനൽ ഖുറാ വസറഫ്നാൽ ആയാത്ത്, നാം ആയത്തുകൾ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്, ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങുവാൻ വേണ്ടി. എന്നാൽ അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ ചെവികൊണ്ടില്ല, അള്ളാഹുവിന്റെ തെളിവുകൾ അവർ നിഷേധിച്ച് തള്ളുകയുണ്ടായി. ശേഷം അള്ളാഹു പറയുന്നു, ഫലൗല നസറഹും അല്ലദീന അത്തഖദു മിൻ ദൂനില്ലാഹി ഖുർബാന ആലിഹ ബൽ ദല്ലു അൻഹും വദാലിക ഇഫ്കുഹും വമാ കാനൂ യഫ്തറൂൻ. ഫലൗല നസറഹും, എന്തേ അവരെ സഹായിച്ചുകൂടായിരുന്നോ? ഫലൗല നസറഹും, എന്തേ അവരെ സഹായിച്ചുകൂടായിരുന്നോ? ഫലൗല നസറഹും അല്ലദീന അത്തഖദു മിൻ ദൂനില്ലാഹി ഖുർബാന ആലിഹ, ആര് അല്ലദീന അത്തഖദു മിൻ ദൂനില്ലാഹ്, ആരെയാണോ അവർ അള്ളാഹുവിന് പുറമേ സ്വീകരിച്ചത്, ഖുർബാന ആലിഹ, പല ഇബാദത്തുകളും ചെയ്തുകൊണ്ട് അടുപ്പം കിട്ടുന്ന, സമീപം ലഭിക്കുന്ന, പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ആലിഹത്തായി, ഇലാഹുകളായി, ആരാധ്യന്മാരായി സ്വീകരിച്ച ഇലാഹുകൾക്ക് എന്തേ അവരെ സഹായിച്ചുകൂടായിരുന്നോ? സുബ്ഹാനല്ലാഹ്, അത്ര മനോഹരമായ ചോദ്യമാണ്. അള്ളാഹു പറയുന്നു, ബൽ അല്ല, ദല്ലു അൻഹും, അവർ ഇവരെ വിട്ട് വഴിമാറിപ്പോയി. വദാലിക ഇഫ്കുഹും, അതവരുടെ വെറും കളവ് മാത്രമാണ്, വ്യാജവാദം മാത്രമാണ് ഈ ഇലാഹുകൾ സഹായിക്കുമെന്നത്. ഒമക്കാനു യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ചു പറയുന്നത് മാത്രമാണ്. നോക്കൂ, അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ ഒരു ഇലാഹും അവർക്ക് ഉത്തരം നൽകാനുണ്ടായില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ആവശ്യമുള്ള സമയത്താണ് ഈ വിട്ടുപോയത്. ഏറ്റവും ആവശ്യമുള്ള സമയത്ത് അവർക്ക് അവരുടെ ഇലാഹുകൾ പ്രയോജനപ്പെടുകയുണ്ടായിട്ടില്ല. കാരണം ആ ഇലാഹുകൾ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല. ഫലൗല നസറഹും അല്ലദീന അത്തഖദു മിൻ ദൂനില്ലാഹി ഖുർബാന ആലിഹ, എവിടെ പോയി മുശ്രിക്കുകളുടെ ഇലാഹുകൾ അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ? ഇത് സഹോദരങ്ങളെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആളുകൾക്കുള്ള റബ്ബിന്റെ മറുപടിയാണ്. അള്ളാഹു നിനക്കൊരു പ്രയാസം ബാധിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അത് നീക്കിത്തരാൻ, അത് അള്ളാഹു നിനക്കൊരു പ്രയാസം ഏൽപ്പിച്ചാൽ അത് നീക്കിത്തരാൻ റബ്ബല്ലാതെ മറ്റാരുമില്ല. വയുരിദുക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹ്, അള്ളാഹു നിനക്കൊരു നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ ഔദാര്യം തടഞ്ഞുവെക്കാൻ ഒരാളും തന്നെയില്ല. അള്ളാഹു പറഞ്ഞില്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ വിളിച്ചു തേടുന്നവരെ കുറിച്ച്, ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി, എനിക്ക് അള്ളാഹു ഒരു പ്രയാസം ബാധിക്കണമെന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ നിങ്ങൾ വിളിച്ചു തേടുന്നവർ ആ പ്രയാസം നീക്കിത്തരാൻ അവർക്ക് സാധിക്കുമോ? ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മത്തി, അല്ല അള്ളാഹു എനിക്കൊരു റഹ്മത്ത് നൽകണം, കാരുണ്യം നൽകണം എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ, ഹൽ ഹുന്ന മുംസികാതു റഹ്മത്തി, നിങ്ങളുടെ ഇലാഹുകൾക്ക് ആ റഹ്മത്ത് പിടിച്ചുവെക്കാൻ സാധിക്കുമോ? ഖുൽ ഹസ്ബി അല്ലാഹ്, പറയൂ നബിയെ, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, റബ്ബല്ലാതെ ദുർറോ നഫ്അോ വരുത്താൻ അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല. അത് ഈ ഇലാഹുകളെ കുറിച്ച് വിശ്വസിക്കുക എന്നത് റബ്ബിൽ പങ്കുചേർക്കലാണ്. അവരുടെ കാര്യം തന്നെ അവരുടെ കയ്യിലല്ല. കണ്ണും കാതും കൽബും ജീവനും ഒക്കെയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നന്മയും തിന്മയും അവന്റെ കയ്യിലല്ല. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ നന്മയും തിന്മയും അവന്റെ കയ്യിലാവുക? പോട്ടെ, മരിച്ചു മണ്ണടിഞ്ഞു പോയ ആളുകൾ അവരുടെ കയ്യിൽ എങ്ങനെയാണ് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നവരുടെ നന്മയും തിന്മയും അവരുടെ കയ്യിലുണ്ടാവുക? അവരെക്കാൾ ശക്തിയുള്ളവർ ദുനിയാവിൽ ജീവിക്കുന്നവരല്ലേ? മരിച്ചു മണ്ണടിഞ്ഞവർക്കാണോ കൂടുതൽ കുദറത്തുള്ളത്? അതല്ല. ജീവനോടെ ഭൂമി പുറത്ത് നടക്കുന്നവർക്കാണോ ചില ആളുകളുടെ വിശ്വാസം ഭൂമിക്കടിയിൽ കിടക്കുന്നവർക്ക്? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാകട്ടെ, ഇദാ മാത ഇബ്നു ആദം ഇൻഖത അൻഹു അമലുഹു, ഒരാൾ മരിച്ചു പോയാൽ, ഒരു മനുഷ്യൻ മരിച്ചാൽ, ആദമിന്റെ പുത്രൻ മരിച്ചാൽ അവന്റെ അമൽ മുറിഞ്ഞുപോയിന്, അമൽ മുറിഞ്ഞ മരണപ്പെട്ട് കിടക്കുന്നവരെങ്ങനെയാണ് ജീവനോടെ നടക്കുന്ന ആളുകളെ? പോട്ടെ, ആരെങ്കിലും സഹായിക്കുക, കാരണം സഹായിക്കുക എന്നത് ഒരു അമലാണ്, ഒരു പ്രവർത്തനമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ഈ ഹദീസ് കൊണ്ട് തെളിവ് പിടിച്ചത് കാണാം, മരിച്ചവരൊന്നും ചെയ്യുകയില്ല എന്നത്. കാരണം മരിച്ചവർക്ക് അമലുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഹദീസിന് എന്ത് അർത്ഥമാണുള്ളത്? ആളുകളെ സഹായിക്കുക എന്നുള്ളത് കൂലിട്ടുന്ന ഒരു അമലല്ലേ? അത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം, മരിച്ചുപോയാൽ അത് ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഇല്ലാ മിൻ സലാത്ത്, മൂന്ന് കാര്യങ്ങളിൽ നിന്നൊഴികെ. ഏതൊക്കെയാണത്? സദഖത്തിൻ ജാരിയ, ഒരു ജാരിയത്തായ സദഖ, നിലനിൽക്കുന്ന സദഖ, ഒരു കിണർ കുഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു അതുപോലുള്ള ഉപകാരങ്ങൾ ആളുകൾക്ക് ചെയ്തു കൊടുക്കുകയോ ചെയ്താൽ നിലനിൽക്കുന്ന സദഖ, അതിന്റെ പ്രതിഫലം ജീവിച്ചിരിക്കുമ്പോൾ പ്രവർത്തിച്ച ആൾക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇൽമിൻ യുൻതഫഉ ബിഹ്, അല്ലെങ്കിൽ ഉപകാരപ്രദമായ ഒരു വിജ്ഞാനം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് അമൽ ചെയ്യപ്പെടുന്ന കാലത്തോളം അതിന്റെ പ്രതിഫലം പഠിപ്പിച്ച ആൾക്കുണ്ടായിരിക്കും. അതുപോലെ സാലിഹിയ ദുഉല, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം. കാരണം ബി അന്ന വലദഹു മിൻ കസ്ബിഹ്, അയാളുടെ കസ്ബിൽ, അയാളുടെ അധ്വാനത്തിൽ പെട്ടതാണ് അയാളുടെ സന്താനമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാത്ത അമൽ പൊളിഞ്ഞുപോകുമെന്നാണ്, മുറിഞ്ഞുപോകുമെന്നാണ്. മരണത്തിന് ശേഷം പിന്നെ അത് ചെയ്യാൻ സാധ്യമല്ല. ആ മരിച്ചുപോയ അമലിനാവശ്യക്കാരായ അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്ന ആളുകൾ അവരെ വിളിച്ചു തേടിയാൽ അവർ ഉത്തരം നൽകുകയില്ല, അവർ ദുആ കേൾക്കുകയില്ല. കേട്ടു എന്ന് നീ സങ്കല്പിച്ചാലും, കേട്ടു എന്ന് വാദത്തിന് സമ്മതിച്ചാലും, മസ്തജാബുലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല. അത് ദുആ, അത് നിന്റെ തേട്ടം, അത് റബ്ബിനോടല്ലാതെ പാടില്ല. കാരണം ദുആ എന്നത് ഇബാദത്താണ്. അള്ളാഹു ചോദിക്കുന്നു ഈ ആളുകൾക്ക്, ഫലൂല നസറഹുമുല്ലദീന തഖദു മിൻ ദൂനില്ലാഹി ഖുർബാനൻ ആലിഹ, എന്തേ അവരുടെ, അവർ സാമീപ്യത്തിന് തേടിക്കൊണ്ടിരുന്ന അവരുടെ ഇലാഹുകൾക്ക് അവരെ സഹായിച്ചുകൂടായിരുന്നോ? ബൽ ദല്ലു അൻഹും, അല്ല, അവർ ഈ ആളുകളിൽ നിന്ന് തെറ്റിപ്പോവുകയാണ് ഉണ്ടായത്. അവർ ഇവർക്ക് യാതൊരു ഉപകാരവും ചെയ്തില്ല. വദാലിക ഇഫ്കുഹും, അതവരുടെ വ്യാജവാദമാണ്. വമകാനു യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ച് പറയുക മാത്രമാണ്. നോക്കൂ, ഇതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ജിന്നുകൾ പരിശുദ്ധ ഖുർആൻ കേൾക്കാനായി വന്ന സംഭവം പറയുക. وإذ صرفنا إليك نفرا من الجن يستمعون القرآن فلما حضروه قالوا أنصتوا فلما قضي ولوا إلى قومهم منذرين وإذ صرفنا إليك ونبي تانغل إليك نام تيريشو وطة سندربم نفرا من الجن جن قلت ورسنكت يستمعون القرآن അവരെന്തിനാണ് വന്നത്? യസ്തമിഊൻ അൽ ഖുർആൻ, ഖുർആൻ അവർ ശ്രദ്ധിച്ചു കേൾക്കുന്നു. ഫലം ഹദറൂഹു, അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് അവർ സന്നിഹിതരായപ്പോൾ ആലു അവർ പറഞ്ഞു അൻസിറ്റു, നിങ്ങൾ മിണ്ടാതിരിക്കൂ, ശ്രദ്ധിച്ചു കേൾക്കൂ. ഫലം മഖുദിയ, അങ്ങനെ ഖുർആൻ കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, അവരുടെ ജനതയിലേക്ക് തക്കീദുകാരായി അവർ പിരിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജിന്നുകൾ ഖുർആൻ കേട്ട സംഭവം ഈ സൂറത്തിൽ കൂടാതെ പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സൂറത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഏതാണത്? സൂറത്തുൽ ജിൻ, സൂറത്തു അൽ ജിൻ. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറു മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅന ഖുർആനൻ അജബ യഹ്ദി ഇലർ റുഷ്ദി ഫആമന്ന ബിഹ് വലൻ നുശ്രിക ബിറബ്ബിന അഹദ. ആ സൂറത്ത് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. ഖുൽ ഊഹിയ ഇലയ്യ, ഓ നബിയെ പറയുക, ഊഹിയ ഇലയ്യ, എനിക്ക് വഹീ നൽകപ്പെട്ടിരിക്കുന്നു. അന്നഹു ഇസ്തമഅ നഫറു മിനൽ ജിൻ, ജിന്നുകളിൽപ്പെട്ട ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്നു. ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, അവരത് കേട്ടപ്പോൾ പറഞ്ഞു ഞങ്ങളിത് അത്ഭുതകരമായ ഒരു ഖുർആൻ കേട്ടിരിക്കുന്നു. യഹ്ദി ഇലർ റുഷ്ദ്, ആ ഖുർആനിന്റെ പ്രത്യേകത എന്താ? അത് റുഷ്ദിലേക്കാണ് നയിക്കുന്നത്, സന്മാർഗത്തിലേക്കാണ് നയിക്കുന്നത്, അത് നന്മയിലേക്കാണ് ക്ഷണിക്കുന്നത്. ഫആമന്ന ബിഹ്, അതുകൊണ്ട് ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. വലൻ നുശ്രിക ബി റബ്ബിന അഹദ, ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ റബ്ബിൽ പങ്കുചേർക്കുകയില്ല. നോക്കണം, ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ ഖുർആൻ കേട്ട ജിന്നുകളെ കുറിച്ചുള്ള ആയത്താണ്. അള്ളാഹുവാണ് അവർ കേട്ടു എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തത്. റബ്ബ് സുബ്ഹാനഹു വതആല അതിന് മാർഗമുണ്ടാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതറിയാൻ വഴിയുണ്ടാക്കി. എന്നിട്ട് അവർ ഖുർആൻ കേട്ടിട്ട് പറയുന്നത് എന്താ? ഖുർആനിൽ നിന്ന് അവർക്ക് ആദ്യം മനസ്സിലായ കാര്യം എന്താ? അള്ളാഹുൽ പങ്കുചേർക്കാൻ പാടില്ല. നോക്കൂ, അതാണ് നേരായ ബുദ്ധിയോടെ ഖുർആൻ ഒരാൾ കേട്ടാൽ, ഒരൽപ്പം കേട്ടാൽ ഒരാൾക്ക് ആദ്യം മനസ്സിലാവും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മനസ്സിലാവുക എന്താ? അള്ളാഹുൽ പങ്കുചേർക്കരുത് എന്നാണ്. അപ്പോൾ ഖുർആൻ മുഴുവൻ പഠിച്ചിട്ട് അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല എന്ന കാര്യം മനസ്സിലാക്കാത്തവന്റെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. അവനെന്തിനാണ് പിന്നെ കൊള്ളുക? അവന്റെ കണ്ണും കാതും കൽബും പിന്നെ എന്തിനാണ് കൊള്ളുക? അല്ല, അള്ളാഹുവിൽ പങ്കുചേർക്കാം എന്നതിന് ഖുർആനിൽ നിന്ന് തെളിവുപിടിക്കുന്നവരുടെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. വലഅയാദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു എന്തിനു ഈ കിതാബ് അവതരിപ്പിച്ചു? അതിന് നേരെ എതിര് അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് പറയുക. അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ് എന്തിനു നിയോഗിച്ചോ അതിന് നേരെ എതിര് ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളിൽ നിന്ന് തെരഞ്ഞു കണ്ടുപിടിക്കുക. എന്നാൽ അവരുടെ തെളിവുകൾ എത്ര ദുർബലമാണ്, എത്ര മാത്രം അബദ്ധമാണ്! കാരണം അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവർക്ക് തെളിവുണ്ടാവുകയില്ല. ആര് അള്ളാഹുവിൽ പങ്കുചേർത്തുവോ അവർക്ക് അതിന് യാതൊരു തെളിവും ഉണ്ടാവുകയില്ല. വമൻ യദുഉ മഅ അല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹ്, ആര് അള്ളാഹുവോടൊപ്പം ഒരു ഇലാഹിനെ വിളിച്ചു തേടിയോ അവൻ അതിനൊരു ബുർഹാൻ ഉണ്ടാവുകയില്ല. വ്യക്തമായൊരു തെളിവ്, സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരുടെ മുന്നിൽ പറയാൻ പറ്റിയ ഒരു തെളിവ് അതിന് കൊണ്ടുവരാൻ സാധ്യമല്ല. മറിച്ച് കളവുകൾ, അതുപോലെ കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ട കാര്യങ്ങളല്ലാതെ അതിന് തെളിവ് കൊണ്ടുവരാൻ സാധ്യമല്ല. അപ്പോൾ ഖുർആനിലെ ആദ്യത്തെ പ്രാഥമിക പാഠമാണ്, ഇസ്ലാമിലെ ആദ്യത്തെ പാഠമാണ് അള്ളാഹുവിൽ പങ്കുചേർക്കരുത് എന്നത്. കാരണം അതാണ് ഏറ്റവും വലിയ തിന്മ. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, തൗഹീദാണ് ഏറ്റവും വലിയ നന്മ. അള്ളാഹുവിൽ ഒരുവൻ പങ്കുചേർത്താൽ അവന്റെ ഈ ലോകവും പരലോകവും നശിച്ചുപോയി, അവൻ അങ്ങേയറ്റം നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോയി. റബ്ബൊരിക്കലും പൊറുക്കാത്ത, നരകത്തിൽ ശാശ്വതനാകാൻ കാരണമാകുന്ന തിന്മയാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത്. വലഅയാദു ബില്ലാഹ്. നോക്കൂ, ആ സൂറത്തിലും ഈ സൂറത്തിലും ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം കേട്ട, ഖുർആൻ കേട്ട, അതിൽ അവർ വിശ്വസിച്ച കാര്യമാണ് പറയുന്നത്. അതിൽ ഖുർആൻ കേട്ട് അതിൽ വിശ്വസിക്കാത്ത മനുഷ്യർക്കുള്ള, അവർക്കുള്ള താക്കീതുണ്ട്, ഖുറൈശികൾക്കുള്ള തൗബീഖുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുള്ളത് ഈ ആയത്തിന്റെ തഫ്സീറിൽ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട മനുഷ്യർ, അത് വിശ്വസിക്കാത്ത മനുഷ്യർ, മനുഷ്യരാകട്ടെ ജിന്നുകളെക്കാളും ശ്രേഷ്ഠനാണ്. ഏത് വർഗമാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളവർ? മനുഷ്യരാണ്. ജിന്നുകളെയും മനുഷ്യരെയും എടുത്താൽ അഫ്ദൽ ആരാണ്? മനുഷ്യരാണ്. അള്ളാഹു ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവന്റെ കൈകൊണ്ടാണ് പഠിച്ചത്. അള്ളാഹു അവരിലാണ് നബിമാരെ, റസൂലുകളെ നിയോഗിച്ചത്. അള്ളാഹുവിന്റെ ഖലീലുകളെ റബ്ബ് തെരഞ്ഞെടുത്തത് ആരിൽ നിന്നാണ്? മനുഷ്യരിൽ നിന്നാണ്. ആ മനുഷ്യർ ജിന്നുകളെക്കാൾ ശ്രേഷ്ഠനാണ്. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനൽ തയ്യിബാത് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീല. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും നാം അവരെ സഞ്ചരിപ്പിച്ചിരിക്കുന്നു. വറസഖനാഹും മിനൽ തയ്യിബാത്, വിശിഷ്ടമായതിൽ നിന്ന് നാം അവർക്ക് റിസ്ക്, ഉപജീവനം നൽകിയിരിക്കുന്നു. വഫദ്ദൽനാഹും, നാം അവർക്ക് ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അല കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീല, നാം സൃഷ്ടിച്ച ഒരുപാട് പടപ്പുകളെക്കാൾ നാം അവർക്ക് ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേട്ട് വിശ്വസിക്കാത്ത മനുഷ്യർക്കുള്ള ആക്ഷേപമാണ് യഥാർത്ഥത്തിൽ ജിന്നുകൾ വിശ്വസിച്ചു എന്ന് പറയുന്ന ഈ കാര്യത്തിലുള്ളത്. അതുപോലെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിവിൽപ്പെട്ട കാര്യമാണ്, അവിടത്തേക്ക് സാധിക്കുന്ന കാര്യമാണ് ജനങ്ങളെ അങ്ങോട്ട് ചെന്ന് അവരെ കണ്ട് ഖുർആൻ അവർക്ക് ഓതിക്കൊടുക്കുക എന്നത്. എന്നാൽ ജിന്നു വർഗ്ഗങ്ങളുടെ സ്ഥിതി എന്താണ്? അവരുടെ പൊതുവായ സ്ഥിതി എന്താണ്? ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു, അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ കാണുന്നു, നിങ്ങൾ അവരെ കാണാത്ത നിലക്ക്. അതാണ് ജിന്നുകളുടെ പൊതുവായ സ്ഥിതി. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അവരെ മനുഷ്യർ കണ്ടേക്കും, ചില സന്ദർഭങ്ങളിൽ മനുഷ്യർ അവരെ കണ്ടേക്കും ചില സന്ദർഭങ്ങളിൽ. ആരാണ് ഈ ജിന്നുകൾ എന്ന് പറഞ്ഞാൽ, ജിൻ എന്ന വാക്ക് ജീം അതുപോലെ നൂൻ നൂൻ, ഈ വാക്കിൽ നിന്നുണ്ടായ, ഈ മാദ്ദത്തിൽ നിന്ന്, ഈ അക്ഷരങ്ങളിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾക്കൊക്കെ പൊതുവായ അർത്ഥം മറഞ്ഞിരിക്കുന്നതിന്, അതുകൊണ്ടാണ് ജുന്ന, പരിചക്ക് ജുന്ന എന്ന് പറയുക. ജുന്നത്ത് എന്ന് പറഞ്ഞാൽ പരിചയാണ്. അസൗമു ജുന്ന, ഹദീസിലുണ്ടല്ലോ, നോമ്പൊരു പരിചയാണ്. അതായത് ശത്രുവിന്റെ ആയുധങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കാൻ, ശരീരത്തിൽ അത് സ്പർശിക്കാതെ ശരീരത്തെ മറച്ചു പിടിക്കാനുള്ള ഉപകരണത്തിന് ജുന്നത്ത് എന്ന് പറയും. അതുപോലെ ജന്ന എന്താണ് അതിന്റെ അർത്ഥം? ഇടതൂർന്ന തോട്ടമാണ്. അതായത് അതിന്റെ ഉള്ളിൽ കാണാത്ത അത്രയും സസ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള, മരങ്ങൾ നിറഞ്ഞിട്ടുള്ള തോട്ടത്തിനാണ് ജന്ന എന്ന് പറയുന്നത്. ഉള്ളിൽ കാണാൻ സാധ്യമല്ല. അതുപോലെ തന്നെയാണ് ജിന്നുകൾ, അവർ മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത, അവരുടെ കണ്ണുകൾക്ക് സാധാരണ നിലക്ക് കാണാൻ കഴിയാത്ത അള്ളാഹുവിന്റെ പടപ്പുകളാണ്. റബ്ബ് അവരെ തീയിൽ നിന്നാണ് പടച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ മൂന്ന് പടപ്പുകളെ കുറിച്ചും ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹു ആദം മലായിക്കത്തിന്റെ പ്രകാശത്തിൽ നിന്ന് പടച്ചു. പിശാചിക്കൾ അള്ളാഹു മിൻ മാരിജിൻ മിന്നാർ, തീജ്വാലയിൽ നിന്ന് പടച്ചു. ഉയർന്നു പൊങ്ങുന്ന തീയിൽ നിന്ന് അള്ളാഹു ജിന്നുകളെ പടച്ചു. വഖുലിഖ ആദമു മിമ്മ ഊസി ഫലക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദം ആകട്ടെ നിങ്ങൾക്ക് അള്ളാഹു വിവരിച്ചു തന്നതിൽ നിന്ന്, അഥവാ മണ്ണിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വതആല ആദമിനെ പടക്കുകയുണ്ടായി. ആരാണ് ജിന്നുവർഗം? ജിന്നുവർഗം എന്നത് ഇബ്ലീസിന്റെ സന്താന പരമ്പരയാണ്. മനുഷ്യർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയാണ് എന്നതുപോലെ ജിന്നുകൾ ഇബ്ലീസിന്റെ സന്താന പരമ്പരയാണ്. എന്നാൽ അവരിൽ മുസ്ലിമീങ്ങളും കുഫാറുകളും ഉണ്ടാകും എന്ന് മാത്രമല്ല, അവരിൽ മനുഷ്യരിലുള്ള വിഭാഗങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ബിദഅത്തുകാരുണ്ടാവും, അഹ്ലു സുന്നത്ത് ഉണ്ടാകും. അഹ്ലു സുന്നത്തും അതുപോലെ ബിദഅത്തുകാരും മനുഷ്യരിലുള്ള മതങ്ങളും മില്ലത്തുകളും ഒക്കെ അവരിൽ ഉണ്ട്. അവർക്ക് മനുഷ്യരിൽ കവിഞ്ഞ് ചില പ്രത്യേകതകൾ ഉണ്ട്. മനുഷ്യരെ കവച്ചു വെക്കുന്ന ചില പ്രത്യേകതകൾ അവർക്ക് ഉണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല അവർക്കും ദീൻ ബാധകമാക്കിയിരിക്കുന്നു. അവർക്കും റബ്ബ് സുബ്ഹാനഹു വതആല ദീൻ ബാധകമാക്കിയിരിക്കുന്നു. അമറും നഹിയും അവർക്കും ബാധകമാണ്. നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും അവരിൽ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അള്ളാഹു ജിന്നുകളെ തിരിച്ചുവിട്ടു എന്നാണ്. ഈ ആയത്തിൽ പരാമർശിച്ചത് ഏത് സംഭവമാണ്? തഫ്സീറുകളിൽ നമുക്ക് ധാരാളം സംഭവങ്ങൾ കാണാം. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകൾക്ക് ഖുർആൻ ഓതിക്കൊടുത്തത് ഒരൊറ്റ സന്ദർഭത്തിൽ മാത്രമല്ല, പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആദ്യമായി അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരുന്ന സംഭവം ഇമാം ബുഖാരി ഉദ്ധരിച്ചത് കാണാം. എന്താണത്? അതായത് അവർ ആകാശലോകത്ത് ഉള്ള വിവരങ്ങൾ കട്ട് കേൾക്കാറുണ്ടായിരുന്നു. സൂറത്തുൽ ജിന്നിൽ അല്ലാഹു അത് പറഞ്ഞിട്ടുണ്ട്, അന്ന കുന്ന നഖഉദു മിൻഹ മഖാഇദ ലിസമ ഫമ യസ്തമിഉൽ ആന യജിദ് ലഹു ശിഹാബർ റസദ. നാം ചില ഇരിപ്പിടങ്ങളിൽ ഇരിക്കാറുണ്ട് ആകാശലോകത്ത് മലായിക്കത്ത് സംസാരിക്കുന്ന സംസാരം കേൾക്കാൻ വേണ്ടി. എന്നാൽ ഫമ യസ്തമിഉൽ ആൻ, ഇപ്പോൾ അത് കേൾക്കാൻ എന്നാൽ യജിദ് ലഹു ശിഹാബർ റസദ, അവനെ കൊള്ള വരുന്ന അവനെ കാത്തിരിക്കുന്ന തീജ്വാലയാണ് അവന് കാണാൻ കഴിയുക. അഥവാ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ അള്ളാഹു ഖുർആനിന് സംരക്ഷണമായിക്കൊണ്ട് ആകാശം നക്ഷത്രങ്ങളെ കൊണ്ട് അവരെറിയുന്ന തീജ്വാലകൾ കൊണ്ട് നിറച്ചു. ആദ്യം അവരെറിയപ്പെടാറുണ്ടായിരുന്നു മലക്കുകളുടെ സംസാരം കട്ട് കേൾക്കുമ്പോൾ. പക്ഷെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് നാലു ഭാഗത്തു നിന്നുമായി. ദുഹൂറൻ വലഹും അദാബു വാസി, ദുഹൂറൻ എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് ഈ തീക്കൊള്ളുകൾ കൊണ്ടുള്ള ഏറ് ലഭിക്കാൻ തുടങ്ങി. ഖുർആനിന് അള്ളാഹു സംരക്ഷണം നൽകിയതാണ്. അതിൽ പിശാചുക്കളൊന്നും കൂട്ടിക്കലർത്താതിരിക്കാൻ റബ്ബ് സുബ്ഹാനഹു തആല സംരക്ഷണമായി ഏർപ്പെടുത്തിയതാണ് അത്. എന്നാൽ ഈ മലായിക്കത്തിൽ നിന്ന് സംസാരിക്കുന്ന ആ സംസാരം അവർ കേട്ടുവന്നതുകൊണ്ട് അവർക്ക് ഗൈബ് അറിയുമെന്ന് വരികയില്ല. മറിച്ച് അള്ളാഹു അവരറിയാൻ നിശ്ചയിച്ച ചില രഹസ്യങ്ങൾ മാത്രമാണ് അവർ അറിയുന്നത്. നേരത്തെ അത് മലായിക്കത്ത് അറിഞ്ഞിട്ടുണ്ട്. മലായിക്കത്ത് അള്ളാഹുവിന്റെ പടപ്പുകളാണല്ലോ, മലായിക്കത്ത് അത് അറിഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്ന് കേട്ട വിവരങ്ങൾ മാത്രമാണ്, അതല്ലാതെ അവർക്ക് എന്തറിയില്ല, ഗൈബ് അറിയുകയില്ല. ആ ആയത്തിന്റെ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ജിന്നിന് ആയത്തിന്റെ തൊട്ടുശേഷമുള്ള ആയത്ത് തന്നെ അതാണ്, വന്നാലാ നദ്രി, നമുക്കറിയുകയില്ല. അശറുൻ ഉരീദ ബിമം ഫിൽ അർദ്, ഭൂമിയിലുള്ളവർക്ക് തിന്മയാണോ ഉദ്ദേശിക്കപ്പെട്ടത്, അം അറാദ ബിഹിം റബ്ബുഹും റഷദ, അതല്ല അവരുടെ റബ്ബ് അവർക്ക് നന്മയാണോ ഉദ്ദേശിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്നവർ പറയുകയുണ്ടായി. എന്ന് മാത്രമാണ്, മുന്നിലിരിക്കുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവനോടുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് അവർക്ക് മനസ്സിലായില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ജിന്നുകളെ, പക്ഷികളെ, ജന്തുക്കളെ, മനുഷ്യരും പക്ഷികളും ജിന്നുകളും ഒക്കെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിവിശാലമായ സൈന്യത്തിലുണ്ടായിരുന്നു എന്നാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹുശറ അലി സുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി വത്തൈരി ഫഹും യുസഊൻ, അണിയണിയായി ഓരോ സ്ഥാനത്ത് ഓരോരുത്തരും നിർത്തപ്പെടുന്ന രാജാക്കന്മാരുടെ വലിയ ഭരണകൂടങ്ങളുടെ പട്ടാളം എങ്ങനെയാണോ അതിന്റെ ഒക്കെ അപ്പുറത്താണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പട്ടാളം. അങ്ങനെ നിർത്തപ്പെട്ടിരുന്നു. അങ്ങനെ അവരെ കൊണ്ട് സുലൈമാൻ നബി പല ജോലികളും ചെയ്യിച്ചിരുന്നു. ഖുർആനിൽ കാണാം, വമിന ശയാത്തീനി മൻ യഗൂസൂന ലഹു, കടലിൽ മുങ്ങിത്തപ്പിയിരുന്ന ജിന്നുകൾ സുലൈമാൻ നബിക്കുണ്ടായിരുന്നു. വയഅമലൂന അമലൻ ദൂന ദാലിക്, മറ്റുള്ള ജോലികൾ ചെയ്തിരുന്ന ജിന്നുകൾ ഉണ്ടായിരുന്നു. കുല്ല ബന്നാഇൻ വഗവാസ്, ബന്നാ ആരാ, കെട്ടിടം എടുക്കുന്ന ആളാണ്. സുലൈമാൻ നബിക്ക് കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുത്ത ആളുണ്ടായിരുന്നു. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതാണ്, അള്ളാഹു അവന്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അൽ മസ്ജിദുൽ അഖ്സ പുനർനിർമ്മിക്കാൻ വേണ്ടി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ, ഈ ഖൗമ് സുലൈമാൻ നബിയെ പേടിച്ചിട്ട് പണിയെടുക്കുക. സുലൈമാൻ നബി ആകട്ടെ ഒരു വടിയിൽ ഊന്നു നിന്ന് പണിയെടുക്കുന്നത് നോക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, സുലൈമാൻ നബി മരണപ്പെട്ടപ്പോൾ മാ ദല്ലഹും അലാ മൗതിഹി, സുലൈമാൻ നബി മരിച്ചിട്ടുണ്ട് എന്ന വിവരം അവർക്ക് അറിയിച്ചു കൊടുത്തത് ആരു മാത്രമാണ്, ഇല്ലാ ദാബത്തുൽ അർദ്, ചെതലാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഊന്നി നിന്ന വടി ചെതല് തിന്ന് തീർത്തു. അപ്പൊ നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട്. ഫലം മഹറ ആ വടി തിന്ന് തീർത്ത് സുലൈമാൻ നബി വീണു. വീണപ്പോൾ തബയ്യനത്തിൽ ജിന്നു, ജിന്നുകൾക്ക് മനസ്സിലായി, അല്ലൗ കാനു യഅലമൂൻ അൽഗൈബ് മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ, ഗൈബ് അറിയാമായിരുന്നുവെങ്കിൽ ഈ അപമാനകരമായ ശിക്ഷയിൽ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു, പേടിച്ചിട്ടാണ് ഈ പണിയെടുക്കുന്നത്. അപ്പൊ മുന്നിലുള്ള സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി പോയിട്ടുണ്ട് എന്ന വിവരം പോലും അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഗൈബ് റബ്ബ് സുബ്ഹാനഹു തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹു അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അവരറിയുമെന്ന് മാത്രം. ഏതുപോലെ നമ്മളിവിടെ മസ്ജിദിൽ ഇരിക്കുമ്പോൾ പുറത്ത് റോട്ടിൽ നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആപേക്ഷികമായ ഗൈബാണ്, നിസ്ബി എന്ന ഗൈബാണത്. അത് ആപേക്ഷികമായ ഗൈബാണ്. അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഗൈബല്ല. എന്നാൽ നിരുപാധികം ഗൈബ് അറിയുക റബ്ബ് സുബ്ഹാനഹു വതആല മാത്രമാണ്. നാളെ എന്ത് നടക്കും ഒരു പടപ്പിനും അറിയുകയില്ല, അല്ലാഹുവിനല്ല. എന്നാണ് ഖിയാമത്തു നാൾ ഒരു പടപ്പിനും അറിയുകയില്ല, അല്ലാഹുവിനല്ലാതെ. എവിടെ വെച്ച് നാം മരിക്കും, എപ്പോൾ മരിക്കും, ഒരാൾക്കും അറിയുകയില്ല, റബ്ബിനല്ലാതെ. ഇതുപോലെ മഫാതിഹുൽ ഗൈബ്, ഗൈബിന്റെ താക്കോലുകൾ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ കയ്യിലാണ്. ഇങ്ങനെ നോക്കൂ, ജിന്നുകൾ അവർ കട്ട് കേൾക്കാറുണ്ടായിരുന്നു ആകാശലോകത്തെ സംസാരം. അങ്ങനെ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായപ്പോൾ ആകാശത്ത് ഇത് കേൾക്കാൻ നിന്നാൽ തീജാളുകൾ വരികയായി. സഹീഹുൽ ബുഖാരിയിൽ കാണാം, അവർ പോയി ഇബ്ലീസിനോട് പരാതി പറഞ്ഞു, ഇപ്പൊ നിൽക്കാൻ സാധിക്കുന്നില്ല, ആകാശത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല. ഇബ്ലീസ് പറഞ്ഞു, ഇതിന് കാരണം ദുനിയാവിൽ ഭൂമിയിൽ നടന്നിട്ടുള്ള എന്തോ ഒരു കാര്യമാണ്, എന്തോ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ആകാശലോകത്ത് അതിന്റെ മാറ്റം കാണുന്നത്. അങ്ങനെ ഇബ്ലീസ് അവന്റെ സൈന്യത്തെ ഭൂമിയുടെ നാനാഭാഗത്തേക്കും പറഞ്ഞയച്ചു. എന്തിന്? അന്വേഷിക്കാൻ, എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ. അങ്ങനെ സഹീൽ ബുഖാരിൽ കാണാം, തിഹാമ, ഈ മരുഭൂമിയുടെ ഭാഗത്തേക്ക് പറഞ്ഞയച്ച ആളുകൾ കാണുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെയും കൊണ്ട് ഖുർആൻ ഓതി നിസ്കരിക്കുന്നത്. ഈ ഖുർആൻ അവർ കേൾക്കുകയാണ്. അത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇതാണ് സംഭവിച്ചത്, ഇതാണ് സംഭവം. ഇതുകൊണ്ടാണ് ആകാശലോകത്തിപ്പോൾ കയറി അവിടെ വാർത്തകൾ കട്ടുകേൾക്കാൻ സാധിക്കാത്തത് എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ വന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു എന്നാണ്. അല്ലാഹു ഈ ആയത്തിലൂടെ അത് പറയുന്നു, വൈ സറഫ്ന ഇലൈക നഫറ മിനൽ ജിന്ന് യസ്തമിഊന അൽ ഖുർആൻ. നോക്കൂ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് ഇങ്ങനെ. മഅൻ ഇബ്നു അബ്ദുറഹ്മാൻ എന്നുപേരുള്ള തബഊ താബികളിൽപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിന്റെ പിതാവ്, അദ്ദേഹത്തിന്റെ പിതാമഹനാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്. മഅൻ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്. അപ്പോൾ മഅൻ തന്റെ പിതാവിനോട് അബ്ദുറഹ്മാനിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അബ്ദുറഹ്മാൻ പറഞ്ഞു, സഅൽതു മസ്റൂഖൻ, മസ്റൂഖ് ഒരു താബിഇയാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് മസ്റൂഖ് ഇബ്നു അൽ അജ്ദാ റഹിമഹുല്ലാ. അദ്ദേഹത്തോട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ മകൻ അബ്ദുറഹ്മാൻ ചോദിച്ചു, മസ്റൂഖിനോട് ചോദിച്ചു, മൻ ആദന നബിയ സല്ലല്ലാഹി അലൈഹി വസല്ലം ലൈലത്തൻ ഇസ്തമഉ അൽ ഖുർആൻ, ജിന്നുകൾ ഖുർആൻ ശ്രദ്ധിച്ചു കേട്ട ദിവസം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുത്തത് ആരാണ് എന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ മകൻ അബ്ദുറഹ്മാൻ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ ശിഷ്യനായ, പ്രധാനപ്പെട്ട ശിഷ്യനായ മസ്റൂഖിനോട് ചോദിക്കാം. അപ്പൊ മസ്റൂഖ് പറഞ്ഞു, ഹദ്ദസനി അബൂഖ്, എനിക്ക് നിന്റെ പിതാവ് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആര്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതായത് അന്നഹു ആസനത് ബിഹിം ഷജറത്തു, ജിന്നുകൾ ഇതാ വന്ന് കട്ട് കേൾക്കുന്നുണ്ട്, അവിടെ ജിന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് ഒരു മരമാണ്, ഒരു മരമാണ്. ആ മരത്തെ അള്ളാഹു സംസാരിപ്പിച്ചു, അത്ഭുതകരമായി അള്ളാഹു ആ മരത്തെ സംസാരിപ്പിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയുന്ന കല്ലുണ്ടായിരുന്നു മക്കയിൽ, അവിടുന്ന് നബിയാകുന്നതിന് മുൻപ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മക്കയിൽ ഒരു കല്ല് എനിക്കറിയാം, അത് നബിയാകുന്നതിന് മുമ്പ് എന്നോട് സലാം പറയുമായിരുന്നു. അതുപോലെ നമ്മൾ കേട്ടിട്ടുള്ള പ്രസിദ്ധമായ സഹീൽ ബുഖാരിയിലെ സംഭവമാണ്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ ഉണ്ടാക്കുന്നതിന് മുൻപ് ഊന്നി നിന്നിരുന്ന ഒരു മരത്തടി മിമ്പർ ഉണ്ടാക്കിയപ്പോൾ അത് ദൂരം മാറ്റി. സഹാബത്ത് എല്ലാവരും കേൾക്കുകയാണ്, അതിന് അത് കരയുക, ചെറിയ കുട്ടി കരയുന്നത് പോലെ തേങ്ങി തേങ്ങി കരയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് അതിനെ അണച്ചു പിടിച്ചപ്പോൾ അത് കുട്ടികൾ ഇങ്ങനെ കരച്ചിൽ നിർത്തുന്നത് പോലെ കരച്ചിൽ നിർത്തിയെന്നാണ്. കുട്ടികളിങ്ങനെ ഏങ്ങി ഏങ്ങി നിർത്തുമല്ലോ എന്നതുപോലെ അത് നിർത്തിയെന്നാണ് അൽ ഹസൻ ബസ്രി റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു, ആ മരത്തടിയേക്കാൾ അള്ളാഹുവിന്റെ കലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ദീൻ, അത് കേൾക്കാൻ താല്പര്യം വേണ്ടത് നിങ്ങൾക്കായിരുന്നു, അതിനേക്കാൾ അത് കേട്ടാൽ മനസ്സ് അലിയേണ്ടത് മനുഷ്യരെ നിങ്ങളുടേതായിരുന്നു. എന്താണ് ഖുർആനിന്റെ പ്രത്യേകത? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറൈതഹു ഖാശിഅൻ മുതസദ്ദഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ഈ ഖുർആൻ എങ്ങാനും നാം ഒരു പർവ്വതത്തിന്റെ മുകളിൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ. എന്താണ് പർവ്വതത്തിന്റെ പ്രത്യേകത? പർവ്വതം എന്നാൽ അങ്ങേയറ്റം ബലിഷ്ഠമാണ്, എത്ര ബലമുള്ളതാണ് പർവ്വതം. അതിന്മേലാണ് ഈ ഖുർആൻ നാം ഇറക്കിയതെങ്കിൽ, റഅയ്തഹു ഖാശിഅൻ മുതസദ്ദഅൻ, അത് പേടിച്ച് പൊട്ടിത്തകർന്നു പോയേനെ. മിൻ ഖശ്യത്തില്ലാ, അള്ളാഹുവിനെ കൊണ്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കാരണത്താൽ. കല്ലുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, വഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിത്തു മിൻ ഖശ്യത്തില്ലാ. അള്ളാഹുവിനെ പേടിച്ച് താഴെ കുരുണ്ടു വീഴുന്ന കല്ലുകളുണ്ട്, ഈ ജമാഅത്തുകളായ കല്ലുകൾ. അതിന് ഹിസാബില്ല, അതിന് സ്വർഗവും നരകവുമില്ല. എന്നാൽ അതൊക്കെ ബാധകമായ നമ്മൾ അള്ളാഹുവിന്റെ കലാമ് കേട്ടാൽ എത്ര നമ്മുടെ മനസ്സിൽ ചലനമുണ്ടാകേണ്ടതുണ്ട്. പക്ഷെ മനുഷ്യരിൽ ചിലരുടെ ഹൃദയങ്ങൾ ആ കല്ലിനേക്കാൾ ഉറച്ചുപോകും, അതിനേക്കാൾ കടുത്തതായി പോകും. വലയ്യാദു ബില്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ജിന്നുകളുടെ വിവരം, അതേക്കുറിച്ചുള്ള താക്കീത് കൊടുത്തത് ഒരു മരമായിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ആദ്യം വന്നു. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം മനസ്സിലായിട്ടില്ല, നബി അവർക്ക് ഓതി കൊടുത്തതല്ല. എന്നാൽ പിന്നീട് മുസ്ലിമീങ്ങളായ ജിന്നുകളുടെ സംഘങ്ങൾ പലതവണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരികയും അവിടുന്ന് ഖുർആൻ അവർക്ക് ഓതിക്കൊടുക്കുകയും ചെയ്തതായി ഹദീസുകൾ, സഹീഹായ ഹദീസുകളിൽ ധാരാളമായി വന്നിട്ടുണ്ട്. അതിലൊരു സംഭവം ഇങ്ങനെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും രാത്രി ഒരു സ്ഥലത്തുണ്ടായിരിക്കെ രാത്രി നബിയെ കാണാതായി. അപ്പൊ സഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ ആകെ പേടിച്ചുപോയി, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവിച്ചത്, അവിടുത്തെ ആരെങ്കിലും പിടിച്ചുകൊണ്ടുപോയോ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കളഞ്ഞു. സഹാബത്ത് പറഞ്ഞു, ഏറ്റവും ഒരു ദുരിതപൂർണമായ ഒരു രാത്രിയായിരുന്നു അന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞുപോയത്. എന്നാൽ സുബ്ഹാനോടടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, എന്നിട്ട് പറഞ്ഞു, ഇന്നഹു അതാനി ദാഇൽ ജിൻ ഫഅതൈതുഹും ഫഖറഅതു അലൈഹിം. ജിന്നുകളിൽപ്പെട്ട ഒരാൾ അവരുടെ ആൾ എന്നെ വിളിക്കാൻ വന്നതാണ്, ഞാൻ അവരുടെ അടുത്ത് പോയി ഖുർആൻ അവർക്ക് ഓതി കൊടുത്തു. അങ്ങനെ സഹാബത്ത് പറയുകയാണ്, അറാന ആസാറഹും ആസാറനി ഇറാനിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അവരുടെ അവശിഷ്ടങ്ങളൊക്കെ, അവരുണ്ടായിരുന്ന സ്ഥലത്തെ അവശിഷ്ടങ്ങളൊക്കെ കാണിച്ചു തന്നു, അവരുടെ തീ കത്തിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കാണിച്ചു തന്നു. എന്ന് മാത്രമല്ല, അവർ തിരിച്ചു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോകാൻ ഉള്ള വിഭവം ചോദിച്ചു, ഭക്ഷണം ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ വഹീനാൽ, കുല്ലു അദ്മിൻ ദുക്കിറ ഇസ്മുല്ലാഹി അലൈഹി യഖഉ ഫീ ഐദീകും ഔ ഫറമ കാന അലൈഹി ലഹ്മാ. അള്ളാഹുവിന്റെ പേര് സ്മരിക്കപ്പെട്ട ഓരോ എല്ലിലും, മനുഷ്യർ തിന്ന എല്ലുണ്ടല്ലോ, അതിൽ ഓരോന്നിലും നിങ്ങളുടെ കയ്യിൽ അത് വീഴുമ്പോൾ അതിൽ അങ്ങേയറ്റം ഏറ്റവും സമൃദ്ധമായി മാംസമുണ്ടായിരിക്കും, നിങ്ങൾക്കുള്ള ഭക്ഷണമാണത്. വക്കുല്ലു ബഅറത്തിൻ ഔ റൗസത്തിൻ ആലഫുൻ ലിദവാബിക്കും. അതുപോലെ കാലികളുടെ കാഷ്ടങ്ങൾ, അത് നിങ്ങളുടെ വാഹന മൃഗങ്ങൾക്കുള്ള, നിങ്ങളുടെ ജന്തുക്കൾക്കുള്ള ഭക്ഷണമായിരിക്കും. ചില റിവായത്തുകളിൽ കാണാം, കാലികളുടെ കാഷ്ടം അവരെന്ത് ധാന്യമാണോ, എന്ത് ധാന്യം തിന്നിട്ടാണോ കാഷ്ടമായി പോയത്, ജിന്നുകളുടെ മൃഗങ്ങൾക്ക് വേണ്ടി അത് ധാന്യമായി തീരും എന്ന് ചില റിവായത്തുകളിൽ കാണാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫലാ തസ്തൻജു ബിഹിമ, അതുകൊണ്ട് നിങ്ങൾ ആ രണ്ട് വസ്തുക്കൾ കൊണ്ട് ഇസ്തിഞ്ചാ ചെയ്യരുത്, മലമൂത്ര വിസർജനം നടത്തിയാൽ ശുചീകരണം ഈ സാധനങ്ങൾ കൊണ്ട് ചെയ്യരുത്. കല്ലുകൊണ്ട് ചെയ്യാം ഇസ്തിജ്മാർ, അത് ഫിഖ്ഹിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. വെള്ളം കൊണ്ടും അല്ലെങ്കിൽ വെള്ളത്തിനു പകരം കല്ലുകൾ കൊണ്ടോ അതുപോലെ വൃത്തിയാക്കാൻ പറ്റിയ വസ്തുക്കൾ കൊണ്ടോ മലമൂത്ര വിസർജനം നടത്തിയാൽ വൃത്തിയാക്കാം, അത് വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. തയമ്മും പോലെ വെള്ളം ഇല്ലെങ്കിൽ മാത്രമുള്ള ഒരു മസാല അല്ല അത്, മറിച്ച് അതിന് അനുവാദമുണ്ട്. എന്നാൽ അതിന് മൂന്നെണ്ണത്തിൽ കുറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധന പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അത് ആ വിസർജ്യം അത് എടുക്കുന്ന രൂപത്തിൽ, വൃത്തിയാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വസ്തുക്കളായിരിക്കണം, വളരെ മിനുസമുള്ള ഗ്ലാസിന്റെ കഷ്ണമോ മറ്റോ പോലെയുള്ളതുകൊണ്ട് വൃത്തിയാവുകയില്ല. എന്നാൽ അതല്ലാത്തത് കൊണ്ട് വൃത്തിയാക്കാൻ സാധിക്കുന്നത് കൊണ്ട് വൃത്തിയാക്കാം, ടിഷ്യൂ പോലൊക്കെ ഉള്ളത് കൊണ്ട് വൃത്തിയാക്കാം. പക്ഷെ അത് മൂന്നെണ്ണം ഏറ്റവും കുറഞ്ഞത് ഉപയോഗിക്കേണ്ടതുണ്ട്. എന്നാൽ മൂന്നെണ്ണം കൊണ്ട് വൃത്തിയാകുന്നില്ലെങ്കിൽ എത്രയാണോ വൃത്തിയാകാൻ വേണ്ടത് അത്രയും ഉപയോഗിക്കണം. ഇസ്തിജ്മാർ അത് ദീനിലുള്ള ഒരു കാര്യമാണ്, കല്ലുകൾ കൊണ്ടും മറ്റും വൃത്തിയാക്കുക എന്നത്. എന്നാൽ അതിനുപയോഗിക്കുമ്പോൾ എല്ലുകളോ അതുപോലെ മൃഗത്തിന്റെ കാഷ്ടമോ ഉപയോഗിക്കാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നഹുമ സാദു ഇഖ്വാനികും മിനൽ ജിൻ, നിങ്ങളുടെ സഹോദരങ്ങളായ ജിന്നുകളുടെ വിഭവമാണ് അത്. رسول الله صلى الله عليه وسلم പറഞ്ഞു فلا تستنجوا بهما അതുകൊണ്ട് എല്ലുകൾ കൊണ്ടും കാഷ്ടം കൊണ്ടും മൃഗങ്ങളുടെ കാഷ്ടം കൊണ്ടും നിങ്ങൾ ശുചീകരണം നടത്താൻ പാടില്ല فإنهما زاد إخوانكم من الجن അത് നിങ്ങളുടെ സഹോദരങ്ങളായ ജിന്നുകളുടെ ഭക്ഷണമാണ് അഥവാ നമ്മൾ അവരും തമ്മിൽ കുടുംബബന്ധമില്ല പിന്നെയുള്ള ഉഹൂവത്ത് അത് ഈമാനിന്റെ ഉഹൂവത്താണ് അവർ മുസ്ലിമീങ്ങളാണ് നമ്മൾ മുസ്ലിമീങ്ങളാണ് ആ ഉഹൂവത്താണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന് അല്ലാഹു പറഞ്ഞ ആ സഹോദര്യമാണ് ഇവിടെ ഉദ്ദേശം ഇങ്ങനെ നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തു എന്നാണ് മറ്റൊരു സംഭവം ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് സൂറത്തുർ റഹ്മാൻ ഓതിക്കൊടുത്തു പരിശുദ്ധ ഖുർആനിലെ അതിമനോഹരമായ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിമാൻ എന്ന് ആവർത്തിക്കുന്ന സൂറത്തുർ റഹ്മാൻ എന്നാണ് ആയത്തിന്റെ അർത്ഥം രണ്ട് വിഭാഗങ്ങളെയും മനുഷ്യരെയും ജിന്നുകളെയും പ്രത്യേകമായി അഭിസംബോധന ചെയ്യുന്ന ആയത്താണ് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ നിങ്ങൾ രണ്ടു കൂട്ടരുടെ റബ്ബികുമാ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ നിങ്ങൾ രണ്ടു കൂട്ടരുടെ റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് തുകദ്ദിബാൻ നിങ്ങൾ രണ്ടു കൂട്ടരും നിഷേധിക്കുന്നത് ഇതാണ് ആ സൂറത്തിൽ ആവർത്തിച്ച് പറയുന്ന ആയത്ത് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഒരിക്കൽ ഓതി കൊടുത്തു സഹാബത്ത് ഖുർആൻ കേട്ടിരുന്നു ഒന്നും പ്രതികരിച്ചില്ല അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു മാലി അറാക്കും സുകൂത എന്താണ് നിങ്ങളൊന്നും മിണ്ടാത്തത് ലൽ ജിന്നു കാനു അഹ്സന മിൻകും റദ്ദ ജിന്നുകൾ നിങ്ങളെക്കാളും നന്നായി ഇതിനോട് പ്രതികരിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഈ സൂറത്ത് ഓതി കൊടുത്തിരുന്നു എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് മാ ഖറഅതു അലൈഹിം ഹാദിഹിൽ ആയ മിമ്മറ ഏത് തവണ ഞാൻ ഈ ആയത്ത് അവർക്ക് ഓതി കൊടുത്തപ്പോഴും ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിമാൻ എന്ന് ഞാൻ അവർക്ക് ഓതി കൊടുത്തപ്പോഴെല്ലാം ഇല്ല ഖാലു അവരിങ്ങനെ മറുപടി പറഞ്ഞു വലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബന നുകദ്ദിം വലക്കൽ ഹംദ് അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ നിന്റെ അനുഗ്രഹങ്ങളിൽ ഒന്നിനെയും ഞങ്ങൾ നിഷേധിക്കുന്നില്ല ഫലക്കൽ ഹംദ് നിനക്കാണ് എല്ലാ സ്തുതിയും എന്ന് അവർ പ്രതികരിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങളെക്കാണ് നന്നായി അവർ പ്രതികരിച്ചു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി നോക്കൂ അല്ലാഹു പറയുകയാണ് വൈ സറഫ്ന ഇലൈക നഫറൽ മിനൽ ജിന്നി യസ്തമിഊന അൽഖുർആൻ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്ന ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ ഓ നബിയെ താങ്കളിലേക്ക് നാം തിരിച്ചുവിട്ട സന്ദർഭം നോക്കൂ അവർ വന്നിട്ട് ഖുർആൻ എന്താണ് ചെയ്തത് അള്ളാഹു പറഞ്ഞത് യസ്തമിഊനന ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടു അള്ളാഹു ഖുർആനിൽ പറഞ്ഞല്ലേ ഖുർആൻ ഓതപ്പെട്ടാൽ ഫസ്തമിഉ ലഹു ശ്രദ്ധിച്ചു കേൾക്കുക വഅൻസിതു മിണ്ടാതിരിക്കുക ലഅല്ലകും തുർഹമൂൻ നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയപ്പെടാൻ വേണ്ടി ഖുർആൻ ഓതുക അത് ഇബാദത്താണ് അതുപോലെ ഖുർആൻ കേൾക്കുക എന്നത് ഇബാദത്താണ് എന്ന് മാത്രമല്ല ചില സന്ദർഭത്തിൽ നമ്മൾ ഓതുക എന്നതിനേക്കാൾ തദബ്ബുറിന് നന്നായി ഉറ്റാലോചിക്കാൻ കേൾക്കുമ്പോൾ സാധിക്കും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം ഓതുമ്പോൾ ഓതുക എന്ന ശുഗിൽ കൂടി നമുക്ക് ഉണ്ട് തെറ്റാതെ അക്ഷരം തെറ്റാതെ തജ്വീദൊക്കെ പാലിച്ചിട്ട് ഓതണമല്ലോ ആ ശുഗിലിൽ ഒരു പക്ഷേ ചിലപ്പോൾ തദബ്ബുർ ഖുർആൻ ഉറ്റാലോചിക്കുക എന്നത് അത്ര നടക്കണമെന്നില്ല എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ അത് നന്നായി സാധിക്കും എന്തിനാണ് സഹോദരങ്ങൾ അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്നത് ഏറ്റവും വലിയ ഖുർആൻ തദബ്ബുർ നടത്തേണ്ട ഖുർആൻ ഉറ്റാലോചിക്കേണ്ട സന്ദർഭം അഞ്ചു നേരത്തെ ഫർദ് നിസ്കാരമാണ് ഖുർആൻ ഉറ്റാലോചിക്കാനുള്ള ഏറ്റവും മുന്തിയ ഏറ്റവും ശരിയായ സന്ദർഭം അഞ്ചു നേരത്തെ ഫർദ് നിസ്കാരമാണ് വെറുതെ അല്ല റബ്ബല്ലാഹുവിന്റെ കലാം നമ്മെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുന്നത് ഇത് കേൾപ്പിക്കുന്നത് യസ്തമിഊന അൽഖുർആൻ ഫലം ഹദറൂഹു അവിടെ എത്തിയപ്പോൾ ഖാലു അവർ പറഞ്ഞു അൻസിതു മിണ്ടാതിരിക്കൂ ഫലം ഖുദിയ അങ്ങനെ അത് ഓതി കേൾപ്പിക്കപ്പെട്ടപ്പോൾ വല്ലൗ ഇലാ ഖൗമിഹി മുൻദിരീൻ താക്കീദുകാരായി അവരുടെ ജനങ്ങളിലേക്ക് അവർ തിരിഞ്ഞുപോയി നോക്കൂ ഖുർആൻ കേട്ടാൽ ഖുർആൻ പഠിച്ചാൽ അത് അറിയാത്ത ഖുർആൻ വിലക്കിയിട്ടുള്ള തിന്മകളിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ താക്കീത് ചെയ്യണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ് ബല്ലു അന്നി വലവ് ആയ എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഖുർആനിന്റെ ഏറ്റവും വലിയ താക്കീത് ശിർക്കിനെതിരുള്ള താക്കീതാണ് അതിനോളം വലിയ ശക്തമായ ഒരു താക്കീത് മറ്റൊന്നിനെതിരിലുമില്ല അതുകൊണ്ട് ഏറ്റവും വലിയ താക്കീത് അത് ഷിർക്കിനെതിരുള്ള താക്കീതാണ്. അതുപോലെ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ എന്ന ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ച കാര്യമാണ്, ജിന്നുകളിൽ റസൂലുകളില്ല, മറിച്ച് നദീറുകൾ താക്കീതുകാർ മാത്രമേ ഉള്ളൂ. മുൻദിറുകളായിട്ടാണ് അവർ അവരുടെ ജനങ്ങളിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് ജിന്നുകളിൽ അവരുടെ കൂട്ടത്തിൽ റസൂലില്ല, ഉണ്ടായിട്ടില്ല എന്ന അഭിപ്രായം ആണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതിന് അവർ തെളിവ് പിടിച്ച ഒരു ആയത്ത് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ, ജിന്നുകളിലേക്കും ഇൻസുകളിലേക്കും നിയോഗിക്കപ്പെട്ട നബിയാണ്. അതിനുശേഷം അവർ പറയുന്നു, ഖാലു യാ ഖൗമന, ഓ ഞങ്ങളുടെ ജനങ്ങളെ, ഇന്ന സമിഅ്നാ കിതാബൻ, ഞങ്ങളൊരു കിതാബ് കേട്ടിരിക്കുന്നു, ഉൻസില, അത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, മിൻ ബഅദി മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം. എന്തുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം എന്ന് അവർ പറഞ്ഞത്? കാരണം പിന്നീട് അവതരിപ്പിക്കപ്പെട്ട കിതാബുകൾ, മൂസ നബിക്ക് ശേഷമാണ് ഇഞ്ചീൽ അവതരിപ്പിക്കപ്പെട്ടത്, ഈസാ നബിക്ക്, ജബൂർ ദാവൂദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ടത് മൂസ നബിക്ക് ശേഷമാണ്. ദാവൂദ് നബിയുടെ കാലം മൂസ നബിയുടെ കാലശേഷമാണ്. സൂറത്തുൽ ബഖറയിൽ അത് വ്യക്തമായി വന്നിട്ടുണ്ട്, അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീല മിൻ ബഅദി മൂസ, മൂസ നബിക്ക് ശേഷം വന്ന ബനു ഇസ്രായീലരിലെ ആ കൂട്ടരെ, അവരെ നീ കണ്ടില്ലേ, അവരെ കുറിച്ചുള്ള വർത്തമാനം എന്താണ് എന്ന് പറഞ്ഞ് ഒരു ജനതയുടെ സംഭവം അള്ളാഹു പറയുന്നുണ്ട്. അവരിൽ ഒരു മലിക്കിനെ, രാജാവിനെ നിയോഗിച്ചു തരാൻ ആ കാലത്ത് അവരിൽ ഉണ്ടായിരുന്ന ഷവീൽ എന്നുപേരുള്ള സാമുവൽ എന്നൊക്കെ നസ്രാനികളുടെ മറ്റും കിതാബുകളിൽ പേര് പറയപ്പെട്ടിട്ടുള്ള ഷവീൽ എന്ന നബിയോട് അവർ ആവശ്യപ്പെട്ടു എന്നാണ്. ഒരു രാജാവിനെ ഏർപ്പെടുത്തി തരാൻ, എന്തിനു വേണ്ടിയാണ്? ആ രാജാവിന് കീഴിൽ യുദ്ധം ചെയ്യാൻ. അങ്ങനെ അവരുടെ ആവശ്യപ്രകാരം താലൂത്തിന് അള്ളാഹു അവർക്ക് രാജാവായി നിശ്ചയിച്ചു കൊടുത്തു. ജാലൂത്ത് എന്നുപേരുള്ള ഒരു കടുത്ത കൊടിയ കാഫറുമായി ഈ താലൂത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധം നടന്നു. ആ യുദ്ധത്തിലെ ഒരു സൈനികനായിരുന്നു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. ദാവൂദ് നബിയാണ് ജാലൂത്തിനെ കൊലപ്പെടുത്തുന്നത്. അതുകൊണ്ട് താലൂത്തിന് ശേഷം, താലൂത്ത് മുസ്ലിമായ രാജാവാണ്, അദ്ദേഹത്തിന് ശേഷമാണ് ഈ ജാലൂത്തിനെ കൊന്നതിനുള്ള ഉപഹാരമായി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിൽക്കാലത്ത് രാജാവാവുകയുണ്ടായി. താലൂത്തിന്റെ മകളെ ആണ് ദാവൂദ് നബി വിവാഹം ചെയ്തത് എന്ന് ഒക്കെ തഫ്സീറുകളിൽ കാണാം. അല്ലാഹു ആലം. അത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമാണ് എന്ന് ഖുർആനിൽ അല്ലാഹു വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പക്ഷേ ദാവൂദ് നബിക്ക് നൽകപ്പെട്ട സബൂറും ഈസാ നബിക്ക് നൽകപ്പെട്ട ഇഞ്ചീലുമെല്ലാം തൗറാത്തിന്റെ പൂർത്തീകരണം മാത്രമാണ്. തൗറാത്തിനാണ് ധാരാളം വിധിവിലക്കുകൾ, ഹറാം ഹലാലുകളൊക്കെ വന്നിട്ടുള്ളത്. എന്നാൽ ഇഞ്ചീൽ, സബൂർ ഈ കിതാബുകളിലൊക്കെ അതിൽ ഉള്ള ഏതാനും നിയമങ്ങളിൽ ജനങ്ങളുടെ അക്കാലത്തെ അവരുടെ സ്ഥിതിക്കനുസരിച്ച് അള്ളാഹു ചെറിയ മാറ്റം നിശ്ചയിച്ചു കൊടുത്തു. അതുപോലെ ഇഞ്ചീലിൽ കൂടുതൽ വഅദാണുള്ളത്, ഉപദേശവും സതുപദേശവും അങ്ങനെയുള്ള കാര്യങ്ങളുമാണുള്ളത്. അത് തൗറാത്തിന്റെ പൂർത്തീകരണം മാത്രമാണ്. അതുകൊണ്ടാണ് തൗറാത്തിന് ശേഷം നൽകപ്പെട്ട, മുസാനബിക്ക് ശേഷം വന്ന ഗ്രന്ഥമെന്ന് ഖുർആനിനെ പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, തൗറാത്തിൽ വന്നിട്ടുള്ള കടുത്ത നിയമങ്ങൾ, അതുപോലെ ഇഞ്ചീലിൽ വന്നിട്ടുള്ള ലോലമായ കാര്യങ്ങൾ, അതുപോലെ ഇളവുകൾ, ഇത് രണ്ടും ഏറ്റവും നല്ല രൂപത്തിൽ ഒന്നിച്ചു വന്നിട്ടുള്ള കിതാബ് ഏതാണ്? ഖുർആനാണ്. ഏറ്റവും അള്ളാഹു അവതരിപ്പിച്ച കിതാബുകൾ ഏറ്റവും ശ്രേഷ്ഠം പരിശുദ്ധ ഖുർആനാണ്. ഖിയാമത്തു നാൾ വരെ നിലനിൽക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നൽകിയിട്ടുള്ള കിതാബ്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. വല്ലാഹു ആലം, സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.